നമുക്ക് ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ഞാൻ 11-ാമത്തെ അധ്യായത്തിന്റെ 33, 34, 35, 36 വാക്യങ്ങൾ.
വിളക്കുകൾ കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ണീർമേൽ എത്ര വെക്കുന്നത്? ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ.
32 വാക്യങ്ങളോടെ
ആകിയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും.
ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വെളിച്ചം ഒട്ടുമില്ലാത്ത അവസ്ഥ. ഒന്ന്, വെളിച്ചം ഉള്ളിലുള്ള അവസ്ഥ. മൂന്നാമത്തേത്, ഇരുട്ടൊട്ടുമില്ലാത്ത അവസ്ഥ. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There is, if your whole body is full of light, there is no dark part in it. It will be wholly illuminated as when the lamp illuminates you with its rays. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്ത അവസ്ഥ ഇരുട്ടുള്ള അവസ്ഥ, വെളിച്ചം ഉള്ളിലുള്ള അവസ്ഥ, വെളിച്ചം മാത്രം ഇരുളൊട്ടുമില്ലാത്ത അവസ്ഥ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, വെളിച്ചത്തിന് ബൈബിളിലുള്ള ഈക്വലന്റ് വേർഡ് ബൈബിൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അതെ, പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാം. വെളിച്ചത്തിനുള്ള ഈക്വൽ വേർഡ് അറിയണമെങ്കിൽ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചറിയാം വെളിച്ചത്തിന് അവനുള്ള ഈക്വൽ എന്താണെന്നുള്ളത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജീവൻ ദൈവത്തിന്റെ ജീവനാണ്, യേശുക്രിസ്തുവിന്റെ ഉള്ളിലുള്ള ജീവനാണ്. ഈ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായിരുന്നത്. അതിന്റെ അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഏത് മനുഷ്യനെയും ഇല്ലുമിനേറ്റ് ചെയ്യുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചുരുക്കി പറയാം, ദൈവമാണ് വെളിച്ചങ്ങളുടെ പിതാവ്. യാക്കോബിന്റെ നേരത്തെ പറയാണ് വെളിച്ചങ്ങളുടെ സോഴ്സ് ദൈവമാണ്. അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് പറയുന്ന വെളിച്ചത്തിന്റെ സോഴ്സ് അവനാണ്. അവനുമായിട്ടുള്ള കണക്ഷനിലാണ് മനുഷ്യനിൽ വെളിച്ചമുണ്ടാവുന്നത്. മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അവന് വെളിച്ചം. അവനെങ്ങനെയാണ് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നത്? മനുഷ്യൻ ദൈവമായിട്ട് ബന്ധപ്പെടുന്നത് ആത്മാവിലാണ്. ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നു. 1 കൊരിന്ത്യർ 6:17 പറഞ്ഞിരിക്കുകയാണ്, കർത്താവുമായിട്ട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാകുന്നു. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇതേപോലെയാണ് ദൈവവും മനുഷ്യനുമായിട്ട് ആത്മാവിലും ബന്ധപ്പെടുന്നത്. ഇങ്ങനെ ആത്മാവിൽ വെളിച്ചമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് പകരുന്നതാണ് ആ ജീവനാണ് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം. സദൃശവാക്യം 20:27 അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമ്പ്. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവാണ് ദീപത്തിലെ ഒഴിക്കുന്ന ഓയിൽ. ആ ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനിലേക്ക് ലൈറ്റും ലൈഫും പകർന്നതെന്ന് മനുഷ്യനെ ഇല്ലുമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് സൃഷ്ടിയിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യനെ പറ്റി സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഉള്ളിലേക്ക് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ദൈവത്തിനുണ്ടായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ഇല്ലുമിനേറ്റഡ് ആയിരുന്നു. ദൈവം മനുഷ്യനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നു. വെളിച്ചമായിരിക്കുന്ന ദൈവം മനുഷ്യനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യത്തിലുള്ള മനുഷ്യൻ. അതേസമയം ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചം നീക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള അവസ്ഥയാണ്. അതേപോലെ മരണം എന്ന് പറയുന്നത് ജീവൻ നീക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള അവസ്ഥയാണ്. ബൈബിളിലെ ആദ്യത്തെ ബൈബിളിലെ സത്യം മനുഷ്യന്റെ അടുത്ത് ദൈവം പറഞ്ഞ കാര്യം എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ദൈവം പറയാണ് ദൈവവുമായിട്ടുള്ള ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെലോഷിപ്പിൽ അല്ലാതെ നിനക്ക് ജീവൻ നിലനിർത്താനായിട്ട് കഴിയുകയില്ല, നിനക്ക് പ്രകാശിക്കാനായിട്ട് കഴിയുകയില്ല. എന്നിൽ നിന്ന് വേർപെടുന്ന ആ സെക്കൻഡിൽ തന്നെ നീ മരിക്കും. നിന്നിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടും, നിന്ന് ലൈഫ് നഷ്ടപ്പെടും. ബാക്കി വരുന്നത് മരണവും അന്ധകാരവും മാത്രമാണെന്നാണ്. ഇതാണ് ബൈബിളിലെ ഫസ്റ്റ് ട്രൂത്ത്. ബൈബിളിലെ ഫസ്റ്റ് ലൈ ഫ്രം ദ സാത്താൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പറയട്ടെ, ഈ ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഒരു സത്യവും ഒരു കള്ളവുമാണ് ഉടനീളം ബൈബിളിലെ യഥാർത്ഥ സത്യവും യഥാർത്ഥത്തിലുള്ള കള്ളവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിശാചും പറയുന്നുണ്ട്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ദൈവവും പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയാണ് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ വസിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. എന്നിൽ നിന്ന് എന്നെ തിന്നുകയും എന്നിൽ നിന്ന് കുടിക്കുകയും ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ആ കണക്ഷനിലല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിശാച് ആദ്യമായിട്ട് വന്ന് മനുഷ്യന്റെ അടുത്ത് ഒരു കള്ളം പറഞ്ഞു. മനുഷ്യനടുത്ത് പറയാണ് You will not die എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാം. എങ്ങനെ ജീവിക്കാം? ദൈവത്തിൽ നിന്നും മാറിയാലും നിനക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ല, നിനക്ക് ജീവിക്കാം എന്നുള്ള കള്ളമാണ് പിശാജ് ആദ്യമായിട്ട് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള കണക്ഷനിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു, ദൈവമായിട്ടുള്ള കണക്ഷനിൽ ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിൽ പകരുകയും മനുഷ്യനിൽ കൂടി ദൈവത്തിന്റെ സ്വഭാവത്തെയും ക്യാരക്ടറേയും ദൈവം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുള്ള കണ്ടീഷൻ ദൈവം പറഞ്ഞിരുന്നത് ഡിപ്പെൻഡന്റ് ഫെയ്ത്ത് മാത്രമായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയം, നന്മതിന്മകളെ സ്വയം തിരിച്ചറിയാനായിട്ട് നീ സെലക്ട് ചെയ്യരുത്, ദൈവത്തിൽ ഡിപ്പെൻഡ് ആയിട്ടിരിക്കുക. പിശാജ് വന്ന് പറഞ്ഞ കള്ളം, നീ ദൈവത്തിൽ നിന്ന് പുറത്തുവാ, നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. പിശാജ് പറഞ്ഞ ആ കള്ളം മനുഷ്യൻ വിശ്വസിച്ചു, മനുഷ്യത് അനുസരിച്ചു, ദൈവം പറഞ്ഞ സത്യം സംഭവിച്ചു. ദൈവം മനുഷ്യനിൽ നിന്ന് വിട്ടുമാറി, പാപം കടന്നു വന്നു, കണക്ഷൻ ബ്രോക്കൺ ആയി. അതുകൊണ്ട് ബാക്കിയായി വന്നത് അന്ധകാരവും ഇരുട്ടും മാത്രമാണ്, ഇരുട്ടും മരണവും മാത്രമാണ്. അങ്ങനെയാണ് മനുഷ്യൻ മരിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി ചോദിക്കുന്നു, ഈ കണക്ഷൻ വിട്ടുപോയപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വന്നതാണ് പാപം. പാപം കടന്നു വന്നു. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബിലേക്കുള്ള കണക്ഷൻ ബ്രോക്കൺ ആയി, ആ കണക്ഷന്റെ നടുക്ക് വന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അഴുക്കാണ് പാപം. ഈ പാപം മാറ്റപ്പെടാത്തടത്തോളം കാലം ഈ കണക്ഷൻ വീണ്ടും റെസ്റ്റോർ ആവത്തില്ല. പക്ഷേ ആ കണക്ഷൻ ബ്രോക്കൺ ആയപ്പോൾ തന്നെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, ഒരു വാഗ്ദത്ത സന്തതി വരുന്നു. ആ വാഗ്ദത്ത സന്തതിയിൽ കൂടി ഈ കണക്ഷനെ ദൈവം റെസ്റ്റോർ ആക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹം വീണ്ടും മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്ന് മനുഷ്യനെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. വാഗ്ദത്തവും ദൈവം അവിടെ വെച്ച് തന്നെ കൊടുത്തു. അത് നിങ്ങൾക്കറിയാം, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന സന്തതി വരുന്നു. ആ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമ്പോൾ ഇതെല്ലാം ശരിയാവുമെന്ന് പറയുന്നു. ആ സന്തതിയെ പറ്റിയുള്ള തുടർച്ചയായിട്ടുള്ള വാഗ്ദത്തങ്ങൾ അബ്രഹാമിനും യേശുവാക്കിനും യാക്കോബിനും മുമ്പോട്ട് കൊടുത്തുകൊണ്ട് ദൈവം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പാപം എന്ന കാര്യം മാറ്റി, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, നിങ്ങൾക്ക് പിന്നീട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പാപം എന്ന കാര്യം കടന്നു വന്നപ്പോൾ ദൈവം പാപമോചനത്തിനുള്ള വാഗ്ദത്തം കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ദൈവം അതിന് മുമ്പായിട്ട് അതിന് നിഴലായിട്ട് ഒരു കാര്യം കൊടുത്തു. ആ കാര്യത്തിനെ പറ്റി നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ദൈവം അതിനുള്ള ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാണ്, അവിടെ ഹാബേൽ ഒരു യാഗം കഴിക്കുന്നു. ഹാബേൽ യാഗം കഴിക്കുന്നത് ആട്ടുകൊറ്റന്റെ യാഗമാണ്. ആ യാഗത്തെ പറ്റി എബ്രായലേഖനകർത്താവ് പറയാണ്, ഹാബേൽ വിശ്വാസത്താൽ കഴിച്ച യാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിയുടെ പാപമോചനത്തിന് എന്താണ് സംഭവിക്കാനുള്ളത് എന്നുള്ളതിന്റെ ആദ്യത്തെ എക്സാമ്പിളായിട്ട് ഹാബേലിന്റെ യാഗോടെ പറയുകയാണ്. അതേ കാര്യം തന്നെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 3-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കളുടെ അടുത്ത് കനാലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ പറയാണ്, 3-ാം വാക്യം, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ആട്ടിൻകുട്ടി എടുക്കണം. അതിന്റെ ലക്ഷണങ്ങൾ പറയാണ്, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതാകാം. അതിന്റെ 7-ാം വാക്യം, അതിന്റെ രക്തമെടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളുടെ കട്ടളകളും കുറുമ്പിടുവിനും പറ്റണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കുടുംബത്തിന് ഒരു സാൽവേഷൻ ഉണ്ടെങ്കിൽ അത് രക്തത്തിൽ കൂടിയാണ് പാപക്ഷമ ഉണ്ടാവുന്നത്. ഇത് മുമ്പോട്ട് പോകുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ ന്യായപ്രമാണം കൊടുക്കാൻ, ഇതുവരെ ന്യായപ്രമാണം വന്നില്ല, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പാപയാഗമായിട്ട് കൊടുക്കുമ്പോൾ പറയുകയാണ്, 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഇസ്രയേൽ സഭ മുഴുവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ, കുടുംബം, ദ ഹോൾ നേഷൻ ഓഫ് ഇസ്രായേൽ പാപം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പരിഹാരവും അവിടെ പറഞ്ഞിരിക്കുന്ന 20-ാം വാക്യത്തിൽ കാളയുടെ രക്തം കൊടുക്കണം. അവിടെ എല്ലാം സംഭവിക്കുന്നതാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. 20-ാം വാക്യത്തിന്റെ അവസാന വാക്യം, എന്നാൽ ദൈവം അത് അവരോട് ക്ഷമിക്കും. ഞാൻ ഈ വാക്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു കൊണ്ട്. 26-ാം വാക്യം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. 31-ാം വാക്യത്തിലുള്ള പറയാണ്, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. 35-ാം വാക്യത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയണം, അവനോട് ക്ഷമിക്കും. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയണം, അവനോട് ക്ഷമിക്കും. 31-ാം വാക്യത്തിൽ അവനോട് ക്ഷമിക്കും, 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 ക്ഷമിക്കും എന്ന് തുടർച്ചയായിട്ട് എല്ലാ യാഗത്തിന്റെ അവസാനം പറയാണ്. പക്ഷേ ഇവിടെ എല്ലാം പറയുന്നത് പാപം ക്ഷമിക്കും എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ പാപത്തിനെ മറയ്ക്കുന്നു. ആട്ടുകൊട്ടന്മാരുടെയും രക്തം കൊണ്ട് ഈ പാപം മറയുന്നു. ദൈവത്തിന് മുമ്പ് ദൈവം അതിനെ ക്ഷമിക്കുന്നു. പക്ഷെ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സിൻ റിമൂവ് ആവുന്നില്ല, ദൈവത്തിന് കണക്ഷൻ ആവുന്ന ഇടയിലുള്ള അഴുക്ക് മാറുന്നില്ല, അതിനെ മറയപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? എബ്രായലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഈ ആട്ടുകൊട്ടന്മാരുടെയും കാളകളുടെയും യാഗത്തിന്റെ ഒരു ഫ്ലോ, ഒരു കുറവോടെ പറയുന്നുണ്ട് എബ്രായലേഖനം 10:4.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും
രക്തത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്?
പാപങ്ങളെ നീക്കുവാൻ
കഴിയുന്നതല്ല. താഴോട്ട് വായിച്ചോ.
ആകയാൽ
ലോകത്തിൽ
ആകയാൽ എന്ന് പറഞ്ഞാൽ ദേർഫോർ പാപങ്ങളിലെ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല. കാരണം അതിനുമേൽ പറയാണ് പാപങ്ങൾ ഓർമ്മ തുടർച്ചയായിട്ട് വരികയാണ്, പാപങ്ങളെ നീക്കുവാൻ കഴിയതല്ലാത്ത ദേർഫോർ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹനനിയാകവും വഴിപാട് നിയോഗിച്ചില്ല, അവിടെ പറഞ്ഞിരിക്കുക ഹനയാനും വഴിപാട് നിയോഗിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തുവാണ് എനിക്ക് നീ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ആ ശരീരത്തിൽ ഞാൻ വരുന്നു. അപ്പോൾ പറയാണ് ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തേതിനായി സ്ഥാപിക്കാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. എന്താണ് ഒന്നാമത്തേത്? ഒന്നാമത്തേത് പാപങ്ങളെ നീക്കാൻ കഴിയാത്ത ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം കൊണ്ടുള്ള ഹോമയാഗവും ഹനനയാഗങ്ങളുമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ യഥാർത്ഥത്തിലുള്ള യാഗമാണ്. ഈ രണ്ടാമത്തേതിനെ സാധിപ്പുവാൻ ഒന്നാമത്തേതിനെ കർത്താവ് നീക്കിക്കളയുന്നു. ആ ഒന്ന രണ്ടാമത്തെ ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്താൽ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെടുന്നു. അടുത്ത വാക്യം പറയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടും നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മഹാപുരോഹിതന്റെ കൂടാരത്തിൽ ഇല്ലാത്ത ഒരു സംഭവമുണ്ട്, ഒരുപാട് ഉപകരണമുണ്ട്. ഇല്ലാത്ത എന്താണെന്ന് അറിയാം? ഇല്ലാത്തത് ഒരു കസേരയാണ്. കാര്യം എന്താണ്? കസേര ഇല്ലാത്തതിനെ കാണിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന് ഈ പണി തീർത്തിട്ട് കാര്യമില്ല, കാരണം പണി നിൽക്കുന്നതേയില്ല, തുടർച്ചയായ യാഗമാണ്. ഈ യാഗങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പാപം നീക്കപ്പെടുന്നില്ല എന്നുള്ളത് കാണിക്കാനായിട്ടാണ്. യേശുക്രിസ്തു ഒരു ഫിനിഷ്ഡ് വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ ലക്ഷണമാണ് യേശുക്രിസ്തു പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നത്. അതേ കാര്യമാണ് എബ്രായ ലേഖനത്തിന്റെ ഒമ്പാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിത്യാത്മാവിനാൽ തൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുണ്ട്. യേശുക്രിസ്തുവിന് ദൈവം ഒരു ശരീരം കൊടുത്തു, ആ ശരീരം പാപമില്ലാത്ത ശരീരമായിരുന്നു, പാപമില്ലാത്ത വ്യക്തിയായിരുന്നു. ആ ശരീരം യേശുക്രിസ്തു ദൈവത്തിന് തിരിച്ച് അർപ്പിച്ചിട്ട് ആ ശരീരത്തിൽ പാപം വഹിച്ച് ദൈവം നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റി. ഞാൻ പറഞ്ഞു പഴയ ദൈവത്തിലെ യാഗങ്ങൾക്കും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല, അതായിരുന്നു അതിന്റെ ഫ്ലോ. പക്ഷേ യേശുക്രിസ്തു വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്, ടേക്സ് അവേ എന്നാണ് പറയുന്നത്, ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 3:5 പറയാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അതിന്റെ കാരണം എന്താണ്? അടുത്ത പറയാണ്, അവനിൽ പാപം ഇല്ല. പത്രോസ് പറയാണ്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. യെശയ്യാവ് പറയാണ്, നമ്മുടെ പാപം അവന്റെ മേലായി. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ കൂടി യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ നീക്കി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവം പാപം ക്ഷമിക്കുകയല്ല, ദൈവം പാപം നീക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ദൈവം പാപം നീക്കിയത്? ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുന്നത്. എന്തിനാണ് ദൈവം പാപം നീക്കിയത്? എന്തിനാണ് ദൈവം പാപം നീക്കുന്നത് അറിയണമെങ്കിൽ പാപം കടന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. എന്താണ് പാപം കടന്നു വന്നപ്പോൾ സംഭവിച്ചത്? എന്താ പാപം കടന്നു വന്നപ്പോൾ സംഭവിച്ചത്? പാപം കടന്നു വന്നപ്പോൾ കണക്ഷൻ വിട്ടുപോയി, ലൈഫ് മാറ്റപ്പെട്ടു, ലൈറ്റ് മാറ്റപ്പെട്ടു, മരണം റിമെയിൻ ചെയ്തു, അന്ധകാരം റിമെയിൻ ചെയ്തു. അന്നേരം പാപം നീക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം. പാപം നീക്കുന്നത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, അത് അതിന്റെ ഒരു എൻഡാണ്. പാപം നീക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, പാപം ദൈവം നീക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പെട്ടെന്ന്, അല്ല യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യമുണ്ട്. ഇവിടുന്ന് പെട്ടെന്ന് വാക്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, കാണാതെ അറിയാവുന്ന വാക്യമാണ്.
ഉത്സവത്തിന്റെ മഹാദിനമായ,
ഉത്സവത്തിന്റെ മഹാദിനമായിട്ടുള്ള യാഗങ്ങളൊക്കെ കഴിക്കുന്ന ഉത്സവത്തിന്റെ മഹാദിനമായ ഒഴുക്കത്തെ നാളിൽ യേശുക്രിസ്തു നിന്നുകൊണ്ട് പറയാണ്, ദാഹിക്കുന്നവൻ ഏവനും എന്റെ അടുക്കൽ വന്നിട്ട് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പാപം കടന്നിരുന്നു. പാപം കടന്നു വന്ന് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. യെശയ്യാവ് പറയാണ്, നിങ്ങളുടെ പാപങ്ങളത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ഈ പാപം ഉള്ളിൽ വന്നപ്പോൾ റിമെയിൻ ചെയ്ത് ബാക്കിയുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന അന്ധകാരവും മരണവും. ഈ മരണത്തിൽ നിന്ന് പുറത്തു വരുന്നത് എല്ലാം ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല, ഒന്നും ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല. മരിച്ച മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും എന്തൊക്കെ നല്ല പ്രവൃത്തികളാണെങ്കിലും അതിനെ ബൈബിൾ വിളിക്കുന്ന പേര് ഡെഡ് വർക്ക് എന്നാണ്. കാരണം ഇത് മരണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. മനുഷ്യന്റെ ഉള്ളിൽ ഈ പാപം കടന്നു വന്നപ്പോൾ മാർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയാണ്, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെ, അകത്തുനിന്ന് തന്നെ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ അശുദ്ധി, ദുഷ്കാമം, ദുശ്ചിന്ത, വിഗ്രഹാരാധന, മൂഢത, കൊലപാതകം എല്ലാം പുറത്തുനിന്ന് വന്നിട്ട് അവനെ അശുദ്ധനാക്കുന്നതാണ്. മനുഷ്യനെ പുറത്തുനിന്ന് അശുദ്ധനാക്കാൻ കഴിയത്തില്ല. പാപം ചെയ്ത നാൾ മുതൽ അവന്റെ ഉള്ളിൽ നിന്ന് അശുദ്ധി പുറത്തേക്ക് വരികയാണ്. ഇതേ ഉള്ളിൽ നിന്ന്, അതേ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫ്രം ദ ഇന്നർമോസ്റ്റ് ബീയിങ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഡെഡ് വാട്ടർ ഫ്ലോ പറഞ്ഞോട്ട് നിരത്തുനിന്ന് യേശുക്രിസ്തു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നു, ജീവജലത്തിന്റെ നദികൾ ഒഴുകാനായിട്ട് പോകുന്നു. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. തിരുവെഴുത്തിൽ എവിടെ എന്നൊക്കെ പറയുന്നത്? തിരുവെഴുത്ത് പഴയ നിയമം ഉടനീളം ഇതാ പറയുന്നത്, പർട്ടിക്കുലർ വാക്യമല്ല, പഴയ നിയമത്തിൽ ഉടനീളം നിങ്ങൾ വായിച്ചു നോക്കിയോ, എസ്കേൽ ഇരമ്യാവും ഒക്കെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങളെ കല്ലായിട്ടുള്ള ഹൃദയത്തെ മാറ്റും, നിങ്ങളെ പഴയ ഹൃദയത്തെ മാറ്റി, നിങ്ങളുടെ സോഴ്സ് മാറ്റിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകാൻ തരും. പക്ഷെ ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ യേശുക്രിസ്തു ഇത് അങ്ങോട്ട് പറഞ്ഞു നിർത്തി എന്ന് യോഹന്നാൻ പറഞ്ഞിട്ട് യോഹന്നാൻ ബ്രാക്കറ്റിൽ അടിയാണ്. എന്താണ് അടിയെന്ന് വാൾട്ട് വെച്ചു. അത് പലരും ശ്രദ്ധിക്കാത്ത ഒരു വാക്യമാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇത് അടുത്ത് പറഞ്ഞിരിക്കുന്ന യോഹന്നാനാണ് പറയുന്നത്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അന്നേരം യേശുക്രിസ്തു ഇത് പറയുന്ന ഒരു ഫ്യൂച്ചർ പ്രൊഫസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന ഒരു ജീവിതത്തിൽ നദികൾ ഒഴുകും. പക്ഷെ ഒരു കാര്യം നടക്കണം, എന്താണ്? യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായതുകൊണ്ട് ആത്മാവ് വരുമ്പോഴുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ് ഇത് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറയാണ്, വാക്യങ്ങൾ എടുക്കണമെന്നില്ല, അവർ പറയുന്നത് ഞാൻ പോവാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും, അവൻ വന്നു കഴിയുമ്പോൾ നൗ ഹീസ് വിത്ത് യു ആൻഡ് ഹീ വിൽ ബി ഇൻ യു ആൻഡ് ഹീ വിൽ അബൈഡ് ഇൻ യു. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തു എങ്കിലോ അത് ജീവൻ പ്രവർത്തിപ്പിക്കും. അതിന്റെ മേൽ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു തേജസ്കരിക്കപ്പെടുന്ന ആരെയും പറ്റിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ ശേഷം ദൈവം ഓപ്പൺ ചെയ്യുന്ന ഒരു ജീവനുള്ള പുതുവഴിയെ പറ്റിയാണ് ഇത് പറയുന്നത്. അത് വിശ്വസിക്കുക എന്നുള്ള കണ്ടീഷൻ, അതിന്റെ ആവശ്യം, അതിനുശേഷമേ ഇത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം യേശുക്രിസ്തു ക്രൂശിൽ വെച്ചിട്ട് മരിച്ച് ദൈവവുമായിട്ടുള്ള സെപ്പറേഷനിലേക്ക്, നമ്മൾ ഇപ്പോഴായിരിക്കുന്ന സെപ്പറേഷനിൽ യേശുക്രിസ്തു പാപം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ദൈവവുമായിട്ടുള്ള ആത്മാവ് കർത്താവുമായിട്ടുള്ള സെപ്പറേഷനിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയുന്നത്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല കീറി ദൈവവുമായിട്ടുള്ള കണക്ഷൻ യേശുക്രിസ്തു തുറക്കുകയാണ്. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു എടുത്ത് പ്രസംഗിക്കാൻ പറയുന്ന കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം,
പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കും, മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും.
ഇവിടെ പറയാണ് എല്ലാം നിവൃത്തിയായതിന് ശേഷം യേശുക്രിസ്തു പറയാണ് ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിക്കുകയും മൂന്നാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിന് ശേഷം അവിടെ പറയാണ് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടാനായിട്ട് തുടങ്ങണം. അവിടെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പാപമോചനം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പാപമോചനം ഇല്ലെങ്കിൽ റിഡംഷൻ എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഓഫ് ലൈഫിന്റെ പ്രീ കണ്ടീഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം നീക്കുന്നത് ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള കണക്ഷൻ റെസ്റ്റോർ ആവാനായിട്ടാണ്. ആ കണക്ഷൻ റെസ്റ്റോർ ആവുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ മനുഷ്യന്റെ ഉള്ളിലേക്ക് വീണ്ടും കടക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ഇല്ലുമിനേറ്റ് ചെയ്യാനായിട്ടാണ്. യേശുക്രിസ്തുവിനാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യത വെളിച്ചമായിട്ട് നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വരാനായിട്ടാണ്. ഞാൻ എന്റെ നിങ്ങൾ ചോദിക്കുന്നത്, പാപമോചനം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ജീവൻ, നിത്യജീവൻ നിങ്ങൾ പ്രാപിച്ചുള്ളവരാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയും, 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, 13-14-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവന് അധികാരം കൊടുത്തു. ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. യേശു ക്രിസ്തു ക്രൂസിൽ എന്താണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കർത്താവെങ്കിലേക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് തിരിയുമ്പോൾ ദൈവമായിട്ടുള്ള റെസ്റ്റോറേഷനിലേക്ക് വരികയും ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പുതിയ സൃഷ്ടിയായി ദൈവ പൈതലായിട്ട് തീരുന്നു. ഈ വാഗ്ദത്തത്തെ പറ്റിയാണ് ഗലാത്തി ലേഖനത്തിൽ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത്. ഗലാത്തി ലേഖനം, ഞാൻ വാക്യങ്ങൾ ഒരുപാട് വാക്യങ്ങളുണ്ട്, അത് എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് സമയമില്ല. എവിടെയൊക്കെ പാപമോചനം പറയുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ അതിന്റെ തൊട്ടടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ റെസ്റ്റോർ ചെയ്യുന്നതാണ്. ഗലാത്തി ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം,
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി.
വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ? റെഡീം. റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞോ? പാപമോചനമാണ് റിഡംഷൻ. കൊലോസ് ലേഖനം, എഫേസ്യർ ലേഖനം വായിച്ചാൽ മനസ്സിലാവും പാപമോചനം, അധികങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ റിഡീം ചെയ്തു. യേശു ക്രിസ്തു ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ റിഡീം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ യോഹന്നാൻ 7:37 യേശു ക്രിസ്തു പറഞ്ഞതുപോലെ കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടക്കാണ്. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ എന്തായാലായി തീരുന്നു? നമ്മൾ ദൈവ മക്കളായി തീരുന്നു. ഗലാത്തി ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാറും വാക്യം, അവൻ ന്യായ പ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയത് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല, നീ പുത്രനത്രേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം മോചിച്ചെടുത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്ന് അവന് നിത്യ ജീവൻ കൊടുക്കുന്നു. ഈ നിത്യജീവൻ പ്രാപിക്കാത്ത എല്ലാ വ്യക്തികളും മരിച്ചവരാണ്. ഞാൻ പറയട്ടെ, ഈ നിത്യജീവൻ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? നിത്യജീവൻ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികൾക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ അതിനുള്ള ഓൾട്ടർനേറ്റീവായിട്ട് ബാക്കി ഒന്നുമില്ല. നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകുമ്പോൾ ലഭിക്കുന്ന കാര്യമല്ല, മരിച്ചു കഴിയുമ്പോൾ നമുക്ക് പോകുന്ന സ്ഥലവുമല്ല. നിത്യജീവൻ എന്താണ്? എവിടാണ് നിത്യജീവൻ? യോഹന്നാന്റെ ലേഖനം 5-ാം അവസാനത്തെ വാക്യങ്ങളിൽ പറയുമ്പോൾ പറയാണ്, യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം അവിടെ പറയാണ്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യ ജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ടെന്നുള്ളത് തന്നെ. അതാണ് യോഹന്നാന്റെ 1-ാമത്തെ സുവിശേഷത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 1:4 പറഞ്ഞിരിക്കുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യർ വെളിച്ചമായിരുന്നു, ആ ജീവൻ പുത്രനിലുണ്ട്. അടുത്ത വാക്യം പറയാണ്, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രണ്ട് കാറ്റഗറി ആൾക്കാരെ ഈ ഭൂമിയിലുള്ളൂ. അവരങ്ങനെയുള്ളവരാണ്, യേശു ക്രിസ്തു ഉള്ളിലുള്ളവർ, യേശു ക്രിസ്തു ഉള്ളിലില്ലാത്തവർ. യേശു ക്രിസ്തു ഉള്ളിലില്ലാത്തവർ മരിച്ചവർ, യേശു ക്രിസ്തു ഉള്ളിലുള്ളവർ ജീവനോടുള്ളവർ. യേശു ക്രിസ്തു ഉള്ളിലുള്ളവർ ദൈവസഭയുടെ ഭാഗം, യേശു ക്രിസ്തു ഉള്ളിലില്ലാത്തവർ ലോകത്തിന്റെ ഭാഗം. ഞാൻ പറയട്ടെ, ഈ ബിൽഡിംഗിൽ വന്നിരിക്കുന്ന എല്ലാവരും ദൈവസഭയുടെ ഭാഗമാണ് എന്നൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. ചിലപ്പോൾ ആയിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ മിക്കവാറും ഒരേ ബിൽഡിംഗിൽ തന്നെ യേശു ക്രിസ്തു ഉള്ളിലുള്ളവരും യേശു ക്രിസ്തു ഉള്ളിലില്ലാത്തവരുമാണ്. യേശു ക്രിസ്തു ഉള്ളില്ലാത്തവർ ഒരേ ബിൽഡിംഗിനകത്ത് തന്നെ മരിച്ചവരും ബാക്കിയുള്ളവർ ജീവനുള്ളവരുമാണ്. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എന്ന വ്യക്തി നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ പ്രാപിക്കുമ്പോൾ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എന്തിനാണ് എഴുതിയെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയതിന്റെ കാരണം യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 23-ാമത്തെ അധ്യായത്തിൽ പറയാണ്, യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനുമായിട്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാവാനായിട്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. യോഹന്നാൻ ലേഖനം എന്തിനാ എഴുതിയെന്ന് അറിയാമോ? യോഹന്നാൻ ലേഖനം എഴുതിയത് വിശ്വസിച്ചവർക്കാണ്. അവരുടെ താൻ ഇത് പറഞ്ഞിരിക്കുന്നത് അവരടുത്ത് പറയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയത് എന്താണ്? നിങ്ങൾക്ക് വായിച്ചോ, താഴത്തെ വാക്യം വേണ്ട, ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്ത് വ്യത്യാസം? ഒരാളുടെ ഒരു സുവിശേഷം എഴുതിയത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, അത് വിശ്വസിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. അത് ലഭിച്ച ആൾക്കാരുടെ ലേഖനം എഴുതുന്ന വേറൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എഴുതിയത് എന്താണ്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഇത് പറഞ്ഞതിന്റെ വ്യത്യാസം? എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നതും എനിക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നതിനുള്ള വ്യത്യാസം എന്താ? അറിയാമോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ ബാങ്കിൽ 1 കോടി രൂപ ഉണ്ട് എന്നുള്ളതും എന്റെ ബാങ്കിൽ 1 കോടി രൂപ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്റെ ബാങ്കിൽ 1 കോടി രൂപ ഉണ്ടെങ്കിലും ഞാനത് അറിയാതിരുന്നാൽ എനിക്ക് പിച്ചക്കാരനായിട്ട് ജീവിക്കാൻ കഴിയും. ബാങ്കിലുണ്ട്, പക്ഷെ എനിക്കത് ഞാൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ, പക്ഷെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചത് എന്താണ് നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ കൂടി സമ്പാദിച്ചു തന്നത് എന്താണ്? യഥാർത്ഥത്തിലുള്ള എറ്റേണൽ ലൈഫ്, ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നിത്യജീവനാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. റിയലായിട്ടും ആ നിത്യജീവൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. ആ ജീവൻ അവന്റെ പുത്രനുണ്ട്. ഞാൻ 10 കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യരത്ത് പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരാണോ അല്ലയോ നിങ്ങളെ തന്നെ ശോധന ചെയ്യും. എങ്ങനെ ശോധന ചെയ്യണം? ക്രിസ്തു നിങ്ങളുണ്ടോ എന്ന് ശോധന ചെയ്താൽ മതി. അന്നേരം പൗലോസ് കൊരിന്ത്യ സഭയത്ത് പറയാണ്, നിങ്ങൾ കൊള്ളരുതാത്തവരാണോ അല്ലോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾ ആക്ടിവിറ്റി നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ പറയാനായിട്ട് എഴുതില്ല. ഒരു വ്യക്തി ദൈവസഭയുടെ ഭാഗമാണോ അല്ലയോ എന്ന് അറിയുന്നത് ആ വ്യക്തി ആക്ടിവിറ്റി കൊണ്ടല്ല, ഒരിക്കലും അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതേ സഭയിൽ വന്നിട്ട് നമുക്ക് ഒരേ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കഴിയും, നമുക്ക് ഒരേ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയും, ഇവനോട് ഒന്ന് പ്രസംഗിക്കാൻ വേണമെങ്കിലും കഴിയും, കേൾക്കാനായിട്ട് കഴിയും. ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തി ദൈവസഭയുടെ ഭാഗമാകത്തില്ല. ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമാകുന്നത് അവന്റെ ഉള്ളിൽ ജീവൻ വരും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, പൗലോസ് നിങ്ങൾ ക്രിസ്തു നിങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ ഭാഗമേ അല്ല. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, യേശു ക്രിസ്തു ഉള്ളിലുണ്ട് എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് തന്നിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങി വരട്ടെ, കർത്താവുമായിട്ടുള്ള ആ റെസ്റ്റോർഡ് റിലേഷനിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് യേശു ക്രിസ്തു എന്ന നിത്യജീവനാണ്. ആ ജീവൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്തിനാണ് നിത്യജീവൻ വന്നത്? നിത്യജീവൻ വന്നിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ വീണ്ടും പറഞ്ഞ ആദ്യം വരുവട്ടെ, ഈ കണക്ഷൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വർക്കിനാൽ ആ കണക്ഷൻ റിസ്റ്റോർഡ് ആവാനായിട്ട് യേശു ക്രിസ്തു എല്ലാം ചെയ്തു. എഫ് എസ് ലേഖനത്തിൽ ഒരു വാക്കുകൂടി ഞാൻ പെട്ടെന്ന് വായിക്കാം. അത് വായിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയുന്നുണ്ട്. എഫ് എസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം, ഈ വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്, നിങ്ങൾക്ക് പിന്നീട് എടുത്തു വായിച്ച് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എഫ് എസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ.
അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം
ഇന്ന് ശ്രദ്ധിച്ചു വായിക്കണേ. എഫ് എസ് ലേഖനത്തിലെ ആ ലാംഗ്വേജിന്റെ ഘടന പെട്ടെന്ന് മനസ്സിലാവാത്തതാണ്. അവനിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ
രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം എന്ന വേർഡ് ഓഫ് ട്രൂത്ത് നിങ്ങൾ കേൾക്കണം. കാരണം എന്താണ്? ഒരു വേർഡ് ഓഫ് ലൈ വിശ്വസിച്ചിട്ട് മരണത്തിലേക്ക് പോയ വ്യക്തികളുടെ അടുത്ത് സുവിശേഷം പറയുകയാണ്, യു ആർ ഡെഡ്. പിശാചിന്റെ പിശാജ് മനുഷ്യനടുത്ത് പറഞ്ഞത് നീ മരിക്കയില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ദൈവം പറഞ്ഞത് നീ മരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് സുവിശേഷം മരിച്ച മനുഷ്യന്റെ അടുത്ത് പറയുന്നത് യു ആർ ഡെഡ് എന്നാണ്. നീ മരിച്ചവനാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ് സുവിശേഷം. പിശാജ് മനുഷ്യനടുത്ത് ഇപ്പോഴും പറയുന്നത് നീ മരിച്ചവനല്ല എന്നുള്ളതാണ്. നീ സഭയിൽ വന്നിരിക്കുന്നതുകൊണ്ട് നീ മരിച്ചവനല്ല, നീ ആക്ടിവിറ്റി കൊണ്ട് നീ മരിച്ചവനല്ല, നിന്റെ ഈ പ്രകടനങ്ങൾ കൊണ്ട് നീ മരിച്ചവനല്ല എന്ന് പിശാജ് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ അടുത്ത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ അടുത്ത് പറയും സത്യവചനം പറയാണ് യു ആർ ഡെഡ്. പക്ഷെ എന്താണ് സുവിശേഷം എന്ന സത്യവചനം? നിങ്ങൾ കേൾക്കുകയും കേട്ടിട്ട് എന്ത് സംഭവിക്കും? അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടും. ഞാനൊന്ന് വിശദീകരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം നിങ്ങൾ കേൾക്കുകയാണ്, സുവിശേഷം നിങ്ങളത് പറയാണ്, നിങ്ങൾ മരിച്ചവരാണെന്ന് പറയാം, നിങ്ങൾ ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നിങ്ങൾ വിശ്വസിച്ചിട്ട് അതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ മൊമെന്റിൽ ദൈവം ഒരു കാര്യം ചെയ്യാണ്, ദൈവം വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തത്തെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ മുദ്രയിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ദൈവസഭയുടെ ഭാഗമായി തീരുക. അങ്ങനെ ദൈവസഭയുടെ ഭാഗമായി തീരുന്ന നമ്മളെ കർത്താവിന്റെ വരവിങ്കൽ കർത്താവ് ആ മുദ്ര നോക്കിയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് എഫ് എസ് ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനായിട്ടല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഒരു മുദ്ര തരുന്നു, അതേപോലെ തന്നെ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് ഒഴുകുന്നു. ഈ 2 സൈനും വെച്ചിട്ട് ആ വ്യക്തി ദൈവത്തിന്റെ ഭാഗമാണ്. ഇതാണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്, ഇതാണ് വീണ്ടും ജനനത്തിൽ റെസ്റ്റോർഡ് റിലേഷനിൽ നടക്കുന്നത്. ഇതിലാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ജീവൻ വരുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ പക്ഷേ പറഞ്ഞത് അതല്ല. ഞാൻ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ വാക്യത്തിൽ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, അന്ധകാരം മാത്രമുള്ള അവസ്ഥ. 1, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വെളിച്ചമുള്ള അവസ്ഥ. 3-ാമതൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്താണ്? അന്ധകാരം ഒട്ടുമില്ലാതെ നിന്നെ സത്യത്തിൽ പ്രകാശിപ്പിക്കുന്ന അവസ്ഥ. ഇത് വീണ്ടും ജനനത്തിൽ അവിടെ വെച്ച് നടക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ഡു നോട്ട് ക്വഞ്ച് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ ലൈറ്റിനെ പറയിൻ കീഴിൽ വെച്ചിട്ട് അടയ്ക്കരുത്. എന്ത് ചെയ്യണം? റിലീസ്, അവനെ അനുവദിക്കണം. എങ്ങനെയാണ് അനുവദിക്കുന്നത്? Ephesians 5:18 പറയാണ്, ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയണം. നിറഞ്ഞിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, സ്തോത്രത്താലും സ്തുതിയാലും എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന ജീവന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ. അതാണ് യോഹന്നാനിന്റെ സുവിശേഷം. യേശുക്രിസ്തു പറഞ്ഞു, അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ, തുള്ളികൾ അടിച്ച് വെളിയിലോട്ട് വരികയല്ല, ജീവൻ പ്രാപിക്കുകയല്ല. യേശുക്രിസ്തുവിനെ ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടാണ്. ഈ ലൈഫ് നമ്മുടെ നിന്ന് പുറത്തേക്ക് ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മ നിറവിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നിങ്ങൾ അറിയാമോ? ഇവിടെ തന്നെ പറയുന്നത് പരിശുദ്ധാത്മ നിറവിന്റെ ഓപ്പോസിറ്റ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധവുമില്ല. പരിശുദ്ധാത്മ നിറവിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയാനായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ക്വിഞ്ച് ചെയ്യാം. പരിശുദ്ധാത്മാവിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആവുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാം. അന്നേരം അതാണ് നമുക്ക് പറയാൻ പറ്റാൻ പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മൾ അവന്റെ ജീവനാൽ നിറയണം. ഞാൻ പറയട്ടെ, ഒരു ബൾബ്, ഒരു ബൾബ് അതിന്റെ അകത്തെ ഫിലമെന്റ് മനുഷ്യൻ കാണുന്നത് എപ്പോഴാണ്? ഒരു ബൾബിന്റെ ഫിലമെന്റ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എപ്പോഴാണ്? അത് ഓഫ് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് അല്ലെ? അന്നേരം ഓഫ് ചെയ്ത ബൾബ് അന്ധകാരം മാത്രമേ ഉള്ളൂ, അതിൽ ഫിലമെന്റ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം, നമ്മുടെ റിയൽ നേച്ചർ അതാണ്. ഇനി വേറൊരു കാര്യത്തിലും ഫിലമെന്റ് കാണാം. എങ്ങനെ കാണാം? മങ്ങിക്കത്തുന്ന ബൾബിലും ഫിലമെന്റ് കാണാം, മങ്ങി മങ്ങി കത്തുന്ന ലൈറ്റിൽ അതിലും ഫിലമെന്റ് കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ലൈറ്റ് ഫുള്ളായിട്ട് ദൈവത്തിന്റെ കണക്ഷൻ ലൈറ്റ് ആവുകയാണെങ്കിൽ അതിൽ ഫിലമെന്റ് കാണത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന, അവൻ ഹി വാസ് ഫുൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. എപ്പോഴാണ് ഫുൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് യേശു ക്രിസ്തു ആയിരുന്നത്? ഞായറാഴ്ച മീറ്റിംഗിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് അല്ല ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധ നിറവോ. അപ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ്. നമ്മുടെ ഉള്ളിൽ ഉള്ള ഫിലമെന്റ് ആണോ പുറത്ത് കാണുന്നത് എന്ന് നമ്മൾ എപ്പോഴാ അറിയുന്നത്? ഞായറാഴ്ച മീറ്റിംഗിൽ വരുന്ന ഒരാൾ പോലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഭാര്യയുടെ അടുത്ത് ചോദിച്ചു നോക്കണം, വീട്ടിൽ പോയിട്ടും ചോദിച്ചു നോക്കണം, സഹോദരി ഫിലമെന്റ് ആണോ കാണുന്നത്, ജീവനാണോ ലൈറ്റ് ആണോ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ചോദിച്ചു നോക്കിയാൽ അവർ പറഞ്ഞു തരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ജഡത്തിന്റെ ഫിലമെന്റ് കണ്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇത് മാറിയിട്ട് ആ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ ജീവന്റെ നദികൾ പുറത്തേക്കണം. ഈ ഫിലമെന്റിന്റെ പ്രത്യേകത, ഈ ജഡത്തിന്റെ പ്രത്യേകത, ഇരുളിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്ന എഫേസ്യരായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പറയാം, ഇരുളിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അതേ കാര്യമാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ആ വാക്യം കൂടി വായിച്ചിട്ട് സമയത്തിന് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗലാത്യലേഖനം അതിന്റെ 5:19 മുതലുള്ള വാക്യങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ നേച്ചർ, നമ്മുടെ ഫിലമെന്റ്, യേശു ക്രിസ്തുവിന്റെ ലൈറ്റ് കണക്ഷൻ വരാതിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്ക് വരുന്നതും, യേശു ക്രിസ്തുവിന്റെ ലൈറ്റ് നമ്മൾ മങ്ങി മങ്ങി കത്തുമ്പോഴും പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാണ്. ആത്മാവിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, വായിച്ചു വേണമെങ്കിൽ ദുർനടപ്പ്
അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകും.
മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ? ഇതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഈ ലിസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. ഈ ലിസ്റ്റ് അവിടെ നിർത്തുന്നില്ല. ഈ മുതലായവ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഡോട്ട് ഇട്ട് പറയാണ്. ഇത് ലിസ്റ്റിൽ ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം, അവരോര് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു കോളം പൗലോസിട്ടിരിക്കുകയാണ്. മുതലായവ എന്ന് പറഞ്ഞാൽ ഇത്രയും ലിസ്റ്റിൽ ഒക്കെ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഉള്ളവരാണെങ്കിൽ അവരുടെ ലിസ്റ്റിൽ ഉള്ളതുകൂടെ ഫില്ല് ചെയ്യാം. മുതലായവയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ. ഇത് ജഡത്തിന്റെ പ്രവൃത്തികൾ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടറാണ് അവ പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വെച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്കറിയാം ഈ ഫലം എങ്ങനെയാണ് വരുന്നതെന്ന്. Johannes 15 പറയാണ്, കൊമ്പ് മുന്തിരിവള്ളിയോട് വസിക്കുന്നില്ല എങ്കിൽ അതിന് സ്വയമായിട്ട് കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞിട്ട് ഈ കണക്ഷനിൽ ക്ലിയർ ആയിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നതല്ല. ഫലം യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ കൂടി ഒഴുകുമ്പോൾ നമ്മൾ കൂടി പുറത്തേക്ക് വരുന്നതാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇത് ആവരണം നമ്മൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. എന്താണ് ഇതിന്റെ തടസ്സം? ഇതിന്റെ തടസ്സം ഒരേ കാര്യമേ ഉള്ളൂ. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ തടസ്സമാണ് അവിശ്വാസം, അനുസരണക്കേട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീഫ് ആൻഡ് ഡിസൊബീഡിയൻസ്. എല്ലാ എവറി ആക്ട് ഓഫ് അൺബിലീഫ് ആൻഡ് ഡിസൊബീഡിയൻസ് ദൈവമായിട്ടുള്ള കണക്ഷനിൽ നമ്മുടെ ഈ പൈപ്പിനെ ചുരുക്കും. അതിൽ കൂടി പവർ, വെള്ളം പാസ് ചെയ്യുന്നത് തുള്ളിതുള്ളിയാവും. അത് കർത്താവിന്റെ റിസർവോയറിന്റെ, കർത്താവിന്റെ പവർ സ്റ്റേഷന്റെ കുഴപ്പമല്ല. കർത്താവിനെ പറ്റി പറയുകയാണ്, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. അവന്റെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നുള്ള കണക്ഷനിൽ വിശ്വാസം എന്ന ഈ ചാനല് എവിടെയൊക്കെ ഷ്രിങ്ക് ആവുന്നു, അതുവഴി ഈ കണക്ഷൻ മാറുകയും ചെയ്യും, കുറയുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നെങ്കിൽ ആ ജീവന്റെ ഫ്ലോ നമ്മളുടെ അവിശ്വാസം കൊണ്ട് തടയും. ജീവൻ എന്ന് പറഞ്ഞാൽ രക്തം നമ്മളിലൂടെ ഒഴുകുന്ന ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ ഞരമ്പുകൾ, അത് ഈ കൊളസ്ട്രോൾ വന്നിട്ട് അടിഞ്ഞിട്ട് ബ്ലോക്ക് ആവത്തില്ല. അതേപോലെ ബ്ലോക്കായിട്ട് നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാനായിട്ട് കഴിയും. പക്ഷെ കർത്താവ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബൈ വി ബീ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുക, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് പറയുക, കർത്താവ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വിത്ത് മീ. കൊമ്പിന് മുന്തിരിവള്ളിൽ വസിക്കുന്നത് പോലെ ഒരു കണ്ടിന്യൂസ് ഡിപ്പെൻഡന്റ് റിലേഷനിലെ കഴിയുകയുള്ളൂ എന്നതിനും ഉൽപ്പത്തിയിൽ പറഞ്ഞു, ഇപ്പോഴും അതേ പറയുന്നത്. പിശാജാണ് പറയുന്നത് നിനക്ക് അത് കൂടാതെ സാധിക്കുമെന്നത്. ഇപ്പോഴും പിശാജ് പറയുന്നത് ഇതാണ്, രക്ഷിക്കപ്പെട്ടവർക്കും വേണമെങ്കിൽ പറയും നിനക്ക് ഇത് കൂടാതെ ഇതൊക്കെ സാധിക്കുമെന്നുള്ളത്. അത് കൂടാതെ സാധിക്കുന്നതെല്ലാം ഡെഡ് വർക്കാണ്. അതാ പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി യഥാർത്ഥത്തിൽ കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ നല്ല പ്രവൃത്തിയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ കാക്കി. നല്ല പ്രവൃത്തി, ഗുഡ് വർക്ക് എന്ന് പറയുന്നത് ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഡെഡ് വർക്ക് എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഡെഡ് വർക്കാണ്. അതും ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ദൈവം നമ്മളെ കുറിച്ചാക്കിയത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ജീവൻ വെളിയിലേക്ക് വരികയും ദൈവത്തെ, കർത്താവിനെ, യേശു കർത്താവിനെ കണ്ടപ്പോൾ, പിതാവായ ദൈവത്തെ കണ്ടതുപോലെ, നമ്മളെ കാണുമ്പോൾ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ ദൈവം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു ഒരു തിയറിയാണ് നമ്മൾ ചിന്തിച്ചേക്കാം. ഇതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവിലേ സംഭവിക്കത്തുള്ളൂ. കർത്താവ് പറയാണ്, അവൻ വരുമ്പോൾ നാം അവനെ പോലെ സദൃശനായിരിക്കുന്നു. അപ്പോൾ മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി കർത്താവിനെ പോലെ ആയി തീരത്തുള്ളൂ എന്നുള്ള ദൈവം പഠിപ്പിക്കുന്നു. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ പറ്റി ദൈവം പഠിപ്പിക്കുന്നു. അതുകൂടി പറഞ്ഞിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്, കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ ആ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എൻഡാണ് കർത്താവിന്റെ വരുമ്പോൾ വരുന്നെങ്കിൽ പ്രോസസ്സ് പറയുകയാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം അവിടെ കടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂടുപടം ദൈവത്തിന്റെ മനുഷ്യന്റെ നടുവിലുള്ള ആ മൂടുപടം നീങ്ങിപ്പോയിട്ടില്ല. കർത്താവിങ്കിലേക്ക് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു, ഈ ഇടയ്ക്കുള്ള കർട്ടൻ നീങ്ങിപ്പോകുന്നു. എന്നിട്ട് പറയാണ്, കർത്താവ് ആത്മാവാകുന്നു. ഈ ആത്മാവായ കർത്താവിന്റെ അടുത്ത് നമ്മൾ ഒരു റിസ്റ്റോർഡ് റിലേഷനിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് ലിബേർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ആയിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി, ഈ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കാശാണ് എന്താണ്, അതേ ഇമേജായി രൂപപ്പെടുന്നതാണ്. ഏത് ഇമേജ്? യേശു ക്രിസ്തുവിന്റെ അതേ ഇമേജ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ഇമേജ്. റെസ്റ്റോർഡ് റിലേഷനിൽ ഒരു വ്യക്തി തേജസ്സിന്മേൽ തേജസ് ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടി രൂപാന്തരപ്പെടും. അതിന്റെ അൾട്ടിമേറ്റ് ഫുൾഫിൽമെന്റ് കർത്താവ് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുമെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ പ്രോസസ്സ് നടക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് സുവിശേഷം. അടുത്ത വാക്കിൽ പറയാണ്, കർത്താവിന്റെ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത് ഇതാണ്, യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സിനെ കൂട്ടാകും. എന്നാൽ ദൈവത്തിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം ഇന്നും മനുഷ്യന്റെ അവിശ്വാസിയുടെ ഹൃദയത്തെ കൂട്ടാക്കുന്നു. എന്നാൽ ദൈവം പറയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന്, 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ ദൈവത്തിൽ, ഞാൻ ഇത്രയും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പാപമോചനത്തിൽ കൂടി ദൈവം നമുക്ക് ചെയ്തത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിൽ നമുക്ക് ലഭിക്കുന്ന എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാം അതിന് വേണ്ടിയിട്ട് വിശ്വസിക്കും. അത് വിശ്വസിക്കാത്തടത്തോളം കാരണം നമുക്ക് ഇത് ലഭിക്കത്തില്ല. എന്നാൽ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. അന്നേരം വിശ്വാസം, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രസംഗിക്കാൻ ആരും ഇല്ലെങ്കിൽ എങ്ങനെ കേൾക്കും. അന്നേരം ഒരു വ്യക്തി സത്യസുവിശേഷം പ്രസംഗിക്കണം. ഒരു സഹോദരനെ ഞാൻ കുറച്ചാൾ മുമ്പ് കണ്ടു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഞാൻ ചോദിച്ചു, സഹോദര സുവിശേഷം സഹോദരൻ ഇങ്ങനത്തെ അദ്ദേഹം പറയാണ് എന്റെ ജീവിതത്തിൽ ഡിസ്കറേജ്മെന്റ് ആണ്, ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല. ഞാൻ ചോദിച്ചു, സഹോദരൻ സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, സുവിശേഷം കേട്ടിട്ടുണ്ട്. എന്താണ് ആ സുവിശേഷം? അദ്ദേഹം പറയാണ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, കർത്താവ് വരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ് ഞാൻ സുവിശേഷം കേട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റില് നിനക്ക് വേണ്ടി മരിച്ചു, ഇനി ഫ്യൂച്ചറിൽ നിനക്ക് വേണ്ടി വരും, നീ ഈ പ്രസന്റൻസിൽ നിനക്ക് എന്തോ ഉള്ളത്, പ്രസന്റൻസിൽ എന്തോ, പ്രസന്റൻസിൽ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഡിസ്കറേജായി ഇങ്ങനെ ജീവിക്കണം, അതല്ല സുവിശേഷം. സുവിശേഷം എന്നത് പാസ്റ്റും ഫ്യൂച്ചറും അല്ല, ടുഡേ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് സുവിശേഷം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. ആ സുവിശേഷം നമ്മളെ ഗ്ലോറിയസിലേക്ക്, ആ സുവിശേഷം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഇത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, പക്ഷേ ഇത് വിശ്വസിക്കുന്ന വ്യക്തിക്ക് സുവിശേഷം യഥാർത്ഥ സത്യം അവനെ സ്വതന്ത്രനാക്കും എന്ന് ദൈവം പറയും. എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ വാക്യം വായിച്ചതിലേക്ക് പറഞ്ഞു തരാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14 അധ്യായത്തിന്റെ 35-36 വാക്യം.
ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക.
നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. എങ്ങനെയാണ് ഇരുളാവുന്നത്? വിളക്ക് കൊളുത്തിയിട്ട് നിങ്ങളുടെ പറയുടെ കീഴിലാണ് ചോദിച്ചു നോക്കൂ, അത് തന്നെത്താനെ കേട്ടു പോകും. പക്ഷെ എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? എന്നാൽ വെളിച്ചിനുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക.
എന്റെ
ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവൻ പ്രകാശിതമായി തീർന്നാൽ, വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കും പോലെ അശേഷം പ്രകാശിതമായി തീർന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, വിളക്ക് തിളക്കം കൊണ്ട് പ്രതിനിധിക്കുമ്പോൾ ജഡത്തിന്റെ പ്രകൃതികൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുത്തില്ല. ഈ ജഡത്തിന്റെ പ്രവൃത്തികളൊന്നും നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് പോയിട്ടില്ല, നമ്മളിൽ നിന്ന് നമ്മുടെ സ്വഭാവം ഇറാഡിക്കേറ്റഡ് ആയിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തില്ല, അതിനു പകരം ദൈവത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. വെളിച്ചം നമ്മൾ കൂടി പ്രകാശിക്കാനായിട്ടിടയായിത്തീരും. ഈ വെളിച്ചം ഇരുട്ടിൽ നിന്ന്, ഹൃദയത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അല്ല ചെയ്ത ദൈവത്തിന്റെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിക്കട്ടെ. ദൈവം മനസ്സിലായി.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.